ഗുരുവാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, അവിടുന്ന് പറഞ്ഞു, ഐ എം ദ ഗോഡ് ഓഫ് ഏബ്രഹാം, ഐസക് ആൻഡ് ജേക്കബ്. അവിടുത്തെ പോലെ ഉന്നതനായിട്ട് ആരുമില്ല കർത്താവേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവ്, മോശയ്ക്ക് അവിടുന്ന് പ്രത്യക്ഷനായപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഐ എം ദ ഗോഡ് ഓഫ് ഏബ്രഹാം, ഐസക് ആൻഡ് ജേക്കബ്. മോശ അത് കേട്ടതോടെ കർത്താവേ അവിടുത്തെ സന്നിധിയിൽ വീണു. താങ്ക് യു ലോർഡ്. കർത്താവ്, ഞങ്ങളങ്ങേ മഹത്വപ്പെടുന്നു കർത്താവേ. ലോർഡ്, അവിടുന്ന് നിത്യനായിട്ടുള്ള ദൈവമാണ്, അനാദിയായും ശാശ്വതമായും അവിടുന്ന് ദൈവമാണ്. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കർത്താവ്, അവിടുത്തെ വചനത്തിലൂടെ അവിടുന്ന് ഞങ്ങൾ സംസാരിക്കണമേ. യേശുവിൻ്റെ നാമം തന്നെ പ്രൈസ് ലോർഡ്. ചെറിയ ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ നോർമലി സ്കൂളുകളിലിങ്ങനെ ക്ലാസ്സുകളിൽ ഫ്രണ്ടിൽ ഒരു പ്രോവേബ് എഴുതും, അതായത് തോട്ട് ഫോർ ദ ഡേ. അപ്പം എനിക്ക് തോന്നുന്നത് പണ്ട് ഒരെണ്ണം എഴുതിയായിട്ട് ഓർമ്മയുണ്ട്, നോളജ് ഈസ് പവർ. അപ്പം പലരും അത് നോളജ് ഈസ് പവർ എന്ന് പറയാൻ കാരണം അവിടെ സ്കൂളിൽ പഠിക്കുകയാണല്ലോ, ഒത്തിരി കാര്യങ്ങൾ പഠിക്കുകയാണ്. അപ്പോൾ അത് കാരണം അത് അറിയുന്നതിലൂടെ നമുക്ക് പവർ കിട്ടുന്നു എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ദൈവവചനത്തിലും അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചില കാര്യങ്ങൾ കാണാൻ കഴിയും. ഞാൻ കൊളോസ്സ് ലേഖനം വായിക്കുകയായിരുന്നു. കൊളോസ്സ് ലേഖനത്തിൽ അതിൻ്റെ ഒരു വാക്യം നമുക്ക് വായിക്കാം ആദ്യം, അതിൻ്റെ ഒന്നാം അധ്യായം. ഒന്നാം അധ്യായം അതിൻ്റെ ഒമ്പതാം വാക്യം, കൊളോസ്സ് ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ 9:10, മലയാളത്തിലെ 9:10.
അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകുമെന്ന് നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്ന്, സകല സൽപ്രവൃത്തിയിലും ബലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും, സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും.
മതി, അവിടെ അവിടെ ഒരു ഭാഗമാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പൗലോസിൻ്റെ ഒരു പ്രാർത്ഥനയാണ് നമ്മളിവിടെ കാണുന്നത്. പൗലോസ് ഇവിടെ പ്രാർത്ഥിക്കുകയാണ് കൊലോസിയറിലെ വിശ്വാസികൾക്ക്, വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, അതിൻ്റെ 10 വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാം വണ്ണം നടന്ന്. ഇനി അടുത്തൊരു ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം, ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. ഈ കൊലോസി ലേഖനം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എനിക്കൊന്ന് ഒത്തിരി പ്രാവശ്യം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഒരു വാക്കാണ്, ഒരു വേർഡാണ്, നോളജ്. നോളജ് അത് മാത്രമല്ല, അവിടെ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുകയാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഫോർ ദിസ് റീസൺ ഓൾസോ 9th verse, സിൻസ് ദ ഡേ വി ഹേർഡ് ഓഫ് ഇറ്റ് വി ഹാവ് നോട്ട് സീസ് ടു പ്രേ ഫോർ യു ആൻഡ് ടു ആസ്ക് ദാറ്റ് യു മേ ബി ഫിൽഡ് വിത്ത് ദ നോളജ് ഓഫ് ഹിസ് വിൽ ഇൻ ഓൾ സ്പിരിച്വൽ. അടുത്ത വാക്ക് വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഒത്തിരി വാക്കുകൾ അവിടെ എഴുതിയിട്ടുണ്ട്, നോളജ്, വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ്. ഇനി ഒരു ഒരു വാക്യം കിട്ടി നമുക്ക് വായിക്കാം, അതിൻ്റെ 2 അധ്യായത്തിൽ അതിൻ്റെ 2 വാക്യവും 2-3. 2 അധ്യായം 2-3.
അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു.
അവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ എനിക്കൊന്ന് ഈ 2 വാക്യത്തിൽ മലയാളം ഇച്ചിരി ഒരു കട്ടിയാണ്. ഇങ്ങനെ വായിക്കുന്നത്, ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും. എനിക്ക് ഇംഗ്ലീഷ് കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. വെൽത്ത് ദാറ്റ് കംസ് ഫ്രം ദ ഫുൾ അഷ്വറൻസ് ഓഫ് അണ്ടർ. അവിടെയും ഇച്ചിരി ടഫാണ്. ഓക്കെ, ആ ഒരു ഭാഗം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മനസ്സിലാവുക. അതായത് അവനിൽ അവിടെ ഇരിക്കുകയാണ്, അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനം, അവിടെ ഒരു വേർഡ് ഉണ്ട് നോളജ്, പിന്നെ വിവേകപൂർണതയുടെ സമ്പത്ത്, അവിടെ അണ്ടർസ്റ്റാൻഡിങ്, അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം, ദാറ്റ് ദെയർ ഹാർട്സ് മേ ബി എൻകറേജ്ഡ് ഹാവിംഗ് 2nd verse, ഹാവിംഗ് ബീൻ നിറ്റ് ടുഗെദർ ഇൻ ലവ് ആൻഡ് അറ്റൈനിങ് ടു ഓൾ ദ വെൽത്ത് ദാറ്റ് കംസ് ഫ്രം ദ ഫുൾ അഷ്വറൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് റിസൾട്ടിങ് ഇൻ എ ട്രൂ നോളജ് ഓഫ് ഗോഡ്സ് മിസ്റ്ററി ദാറ്റ് ഇസ് ക്രൈസ്റ്റ് ഹിംസെൽഫ് ഇൻ ഹൂം ആർ ഹിഡൻ ഓൾ ദ ട്രഷേഴ്സ് ഓഫ് വിസ്ഡം ആൻഡ് നോളജ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പ്രാവശ്യം ഈ വാക്ക് നോളജ്, വിസ്ഡം, അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന വാക്ക് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്തേക്കാം. ഞാൻ ചിന്തിക്കുന്നത് പൗലോസ് ഇത് എഴുതുമ്പോൾ, ഈ കൊളോസി ലേഖനം എഴുതുമ്പോഴത്തേക്ക് ഒരു ഉദ്ദേശം ഇതായിരുന്നു, പൗലോസിൻ്റെ ഒരു ഒരു ഹൃദയത്തിൻ്റെ ഒരു 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 ഭാരം ഇതായിരുന്നു, ഈ കേൾക്കുന്ന ഈ ഞാൻ എഴുതുന്ന കൊലോസിയയിലെ ആൾക്കാർ ഇത് വായിച്ചിട്ട് ദേ ഷുഡ് നോ സംതിങ്, ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് സംതിങ്, ദേ ഷുഡ് ഹാവ് വിസ്ഡം ഇൻ സംതിങ്. ഈ പരിജ്ഞാനം, ഈ ഈ വിവേകം, ഇതെല്ലാം അവർക്ക് അവർ പ്രാപിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിനാണ് പൗലോസ് എഴുതുന്നത്. ഞാൻ ചിന്തിക്കുന്നത് ഈ നമ്മൾ എനിക്കൊന്ന് നോർമലി നമ്മൾ അത്രയും ഒരു നോളജ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെ ഒരു തെറ്റിദ്ധാരണയാണ് വളരുമ്പോഴും നോളജ്, ഓക്കെ നമ്മൾ കുറേ ബുദ്ധിയിൽ നമ്മൾ കുറേ പഠിക്കുന്നു, അതല്ല. അതിനപ്പുറത്തേക്ക് ബുദ്ധിയിൽ നമുക്ക് അറിയണം, ബുദ്ധിയിൽ അറിഞ്ഞാൽ മാത്രമാണ് നമ്മൾ പല കാര്യങ്ങളും. ഇപ്പോൾ ദൈവവചനം വായിക്കുമ്പോൾ ഞാൻ എനിക്ക് വന്ന നമ്മൾ ഇൻഡക്റ്റീവ് ബൈബിൾ ട്രെയിനിങ് പഠിച്ചപ്പോൾ സമയത്ത് ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി എന്ന് പറഞ്ഞൊരു സ്റ്റഡി ചെയ്തു. അപ്പം അതിൽ നമ്മളെല്ലാം കുറേ കാര്യങ്ങൾ നമ്മൾ ബുദ്ധിയിലാണ് ചെയ്യുന്നത്, കുറേ കാര്യങ്ങൾ കളർ കോഡിങ് ചെയ്യുന്നു. ചിലർ നിങ്ങൾ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാം, ആദ്യം ഒരു ലെറ്റർ എടുക്കുവാണെങ്കിൽ അതിൽ പല കാര്യങ്ങളും മാർക്ക് ചെയ്യുന്നു, കളർ ഡിഫറെൻറ്റ് കളർ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യുന്നു, കളർ കോഡിങ് ചെയ്യുന്നു എല്ലാം. ആക്ച്വലി അത് ഫസ്റ്റ് നമ്മൾ ബുദ്ധിയിൽ അറിഞ്ഞാൽ മാത്രമാണ് അടുത്തത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ ആത്മാവിലും എഴുതിത്തരുന്നത്. അപ്പോൾ ബുദ്ധിയിൽ ആദ്യം അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഈ നോളജ് എന്നുള്ള കാര്യത്തേക്ക് ഒരു റോങ് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് പാടില്ല, കാരണം നമ്മൾ അറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇനി ഞാൻ ആ നോളജിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഒന്നാം അധ്യായത്തിൽ തന്നെ നമ്മൾ തിരിച്ച് ആ ഒരു ഭാഗത്തിലേക്ക് വരാം. ഇംഗ്ലീഷിൽ ആരെങ്കിലും വായിച്ചാൽ നല്ലതായിരിക്കും. ഒന്നാം അധ്യായം അതിൻ്റെ 9, 10, 11 നമ്മൾ നേരത്തെ വാക്യം വായിച്ച വാക്യം തന്നെ 9.
ഫോർ ദിസ് റീസൺ ഓൾസോ സിൻസ് ദ ഡേ വി ഹേർഡ് ഓഫ് ഇറ്റ് വി ഹാവ് നോട്ട് സീസ്ഡ് ടു പ്രേ ഫോർ യു ആൻഡ് ടു ആസ്ക് ദാറ്റ് യു മേ ബി ഫിൽഡ് വിത്ത് ദ നോളജ് ഓഫ് ഹിസ് വിൽ ഇൻ ഓൾ സ്പിരിച്വൽ വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് സോ ദാറ്റ് you will walk in a manner worthy of the Lord, to please him in all aspects, bearing fruit in every good work and increasing in the knowledge of God, strengthened with all power according to his glorious might, for the attaining of all steadfastness and patience, joyously giving thanks to the Father, who has qualified us to share in the inheritance of the saints in the light.
Okay, avade nammal vaikiyana. അതിൽ ഒരു ഒരു വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്ക് ഞാൻ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു 10-ാമത്തെ വാക്യത്തിൽ അത് തുടങ്ങുന്നത് എങ്ങനെയാണ്, ഇംഗ്ലീഷിൽ സോ ദാറ്റ്, മലയാളത്തിൽ ആ ഒരു ഒരു വേർഡ് അത് കൃത്യമായിട്ട് വന്നിട്ടില്ല, അതിൻ്റെ ട്രാൻസ്ലേഷനിലെ ഒരു പ്രശ്നമാണ്. ഹിന്ദിയിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഹിന്ദിയിലുണ്ട് താക്കി, അത് താക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സോ ദാറ്റ്. അപ്പം ഹിന്ദിയിൽ കൃത്യമായിട്ടുണ്ട്, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് സോ ദാറ്റ്. അപ്പോൾ ആ ഒരു വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്, കാരണം പൗലോസ് പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. ഈ ഫസ്റ്റ് കാര്യം 9-ാം വാക്യത്തിൽ പറയുന്ന കാര്യം നടന്നു കഴിഞ്ഞാൽ സോ ദാറ്റ് ഈ 10, 11, 12 ഒക്കെ അതിലേക്ക് നമുക്ക് നമ്മളത് ലീഡ് ചെയ്യും. സോ ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ പോയാൽ അയാൾ എനിക്കത് ചെയ്തു തരും. അപ്പം ഞാൻ അവിടെ പോയാൽ, അപ്പം സോ ദാറ്റ്, അപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് അടുത്ത ഒരു സോ ദാറ്റ് ഇറ്റ് ലീഡ് ടു സംതിങ് എൽസ്, അത് വേറെ എന്തിലേക്ക് നമ്മളെ നയിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് സോ ദാറ്റ് എന്നുള്ള വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അവിടെ പറയുന്നത് പൗലോസ് പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ പ്രേ വി ഹാവ് നോട്ട് സീസ് ടു പ്രേ ഫോർ യു ആൻഡ് ടു ആസ്ക് ദാറ്റ് യു മേ ബി ഫിൽഡ് വിത്ത് ദ നോളജ് ഓഫ് ഹിസ് വിൽ ഇൻ ഓൾ സ്പിരിച്വൽ വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഇനി അത് ആ മലയാളത്തിൽ അതിങ്ങനെ എഴുതി, ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വന്നു കഴിഞ്ഞാൽ എന്താ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്നാണ് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത്. അതാണ് നമ്മൾ അവൻ്റെ കർത്താവിന് യോഗ്യമാവണ്ണം നടക്കും, സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കും, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളർന്നു വരും, സകല സഹിഷ്ണുതയും. അപ്പോൾ ശരിക്കും ആ സോ ദാറ്റ് എന്നുള്ള വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നടന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ പരിജ്ഞാനത്തിലും ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വന്നാൽ പല കാര്യങ്ങളും മാറും, നമ്മുടെ ജീവിതം മാറുമെന്നാണ് അവിടെ പറയുന്നത്. ഞാൻ എനിക്കൊരു അത്ഭുതം തോന്നിയൊരു കാര്യം ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു അതിൻ്റെ 11-ാം വാക്യം വായിച്ചു കഴിഞ്ഞാൽ സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. അപ്പോൾ നമുക്ക് ബേസിക്കലി നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമാണ് ശക്തി, സ്ട്രെങ്ത്. നമുക്ക് സ്പിരിച്വൽ ലൈഫ് ജീവിക്കാൻ ശക്തി ആവശ്യമാണ്. പക്ഷെ അതിൻ്റെ ഒരു സീക്രട്ട് ഇവിടെ കിടക്കുവാണ്, വി നീഡ് ദറ്റ് നോളജ്, പരിജ്ഞാനം. പരിജ്ഞാനത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ ഒരു അത് കഴിഞ്ഞ് അത് എന്തിലേക്ക് നമ്മൾ ലീഡ് ചെയ്യുന്നു, അതാണ് ശക്തി. ഞാൻ ചിന്തിക്കുന്നത് സി നോളജ് എന്ന് പറയുന്ന കാര്യത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ചിന്തിക്കുവാണ്, ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ നോളജ് ഈസ് പവർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ ഒരു രീതിയിൽ ഇവിടെ പറഞ്ഞതനുസരിച്ച് ദാറ്റ് ഇസ് വെരി ട്രൂ. നമ്മൾ ദൈവവചനത്തിൻ്റെ പരിജ്ഞാനം, ക്രിസ്തു ആരാണെന്നുള്ള പരിജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് വി ഗെറ്റ് സ്ട്രെങ്ത്. ഓക്കെ, വൺ മോർ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കൊലോസി ലേഖനം അതിൻ്റെ രണ്ടാം അധ്യായത്തിൽ വീണ്ടും നമ്മളത് കാണുന്നുണ്ട്. രണ്ടാം അധ്യായത്തിൽ ഈ നോളജിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നുകൂടെ നമുക്കൊരു ഒരു ആ സെയിം നേരത്തെടുത്ത ഭാഗം തന്നെ രണ്ടും മൂന്നും വാക്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. രണ്ടും മൂന്നും, അവർ ക്രിസ്തു എന്ന ആ ഭാഗം,
അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു.
ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ ഒരു സമ്പത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. സമ്പത്ത്, വെൽത്ത്, ധനം. ആൾക്കാർ ഇന്ന് എനിക്കൊന്ന് നോർമലി ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്നത് കാശുണ്ടാക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ബാംഗ്ലൂർ പട്ടണത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പം ഇങ്ങനെ എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഒന്ന് കാശുണ്ടാക്കിയാൽ മതി, ആൾക്കാരെ കുറിച്ച് യാതൊരു ചിന്തയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എന്തോ സംതിങ് ഡിസ്കസ് ഓൺലൈൻ സംതിങ് എന്തോ ഓർഡർ ചെയ്തു, നെറ്റിൽ എന്തൊക്കെയോ ഞാൻ ഓർഡർ ചെയ്തു. അപ്പോൾ തിരിച്ച് അത് സാധനം വന്നപ്പോഴത്തേക്കും അത് അതിൻ്റെ സൈഡ് പൊട്ടിയാക്കിയിരിക്കുന്നത്. സാധനം വന്ന സാധനം ഒറിജിനൽ നല്ല സാധനം ഓർഡർ ചെയ്തതാണ്, വന്നപ്പോൾ അത് ഇതിൻ്റെ സൈഡ് പൊട്ടിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവർ കൃത്യമായിട്ട് പാക്ക് ചെയ്തൊക്കെയാണ് വിടുന്നത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് അതിനർത്ഥം അത് പാക്ക് ചെയ്ത് വരുന്ന വഴിക്ക് അത് പൊട്ടത്തില്ല, നല്ല പാക്കിംഗ് ഒക്കെയാണ്. അപ്പോൾ ഇത് പൊട്ടിയ സാധനം അയച്ചതാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ആൾക്കാർ എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കണം എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു നോക്കുന്നത് നമുക്ക് ഒരു സമ്പത്ത് ലഭിക്കേണ്ടതുണ്ട്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും. ഇംഗ്ലീഷിൽ വെൽത്ത് ദാറ്റ് കംസ് ഫ്രം ദ ഫുൾ അഷ്വറൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ വായിച്ചു, പരിജ്ഞാനം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ നോളജ് നമുക്ക് കിട്ടുമ്പോൾ, ഈ ദൈവവചനത്തിൻ്റെ പരിജ്ഞാനം നമുക്ക് ഉണ്ടാവുമ്പോൾ നമ്മൾ ഭയങ്കര സമ്പന്നന്മാരാവും. വി ആർ ബിക്കമിങ് റിച്ച് ബൈ ദാറ്റ്. ഭയങ്കര സമ്പന്നന്മാരാവുക നമ്മൾ. അതാണ് നമ്മൾ മറ്റേ ഇതിൽ വായിക്കുന്നുണ്ട്, ഹി ഈസ് നോട്ട് റിച്ച് ടുവേർഡ്സ് ഗോഡ്. നമ്മൾ ആ ഒരു ഉപമയിൽ വായിക്കുന്നുണ്ട്, അവൻ ദൈവവിഷയമായി സമ്പന്നനല്ലായിരുന്നു. സമ്പന്നൻ, സമ്പന്നത ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഈ വിഷയത്തിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതിൽ ഇനി ഈ പൗലോസ് ഇതെല്ലാം പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പൗലോസ്. ഞാൻ ചിന്തിക്കുന്നത് പൗലോസിൻ്റെ ഫോക്കസ് ഒരു കാര്യമാണ് ഇതെല്ലാം പറഞ്ഞു വരുന്നതിലൂടെ. പൗലോസ് ഒരു കാര്യമാണ് ഇവർ തിരിച്ചറിയേണ്ടത്, ഒരു സംഭവമാണ് ഇവർ ഒരു കാര്യത്തിലാണ് പരിജ്ഞാനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്നാണ് പൗലോസോട് പറഞ്ഞു വരുന്നത്. അതാണ് ഇവിടെ ഒരു മിസ്റ്ററി എന്നുള്ള വാക്ക് അവർ ഒത്തിരി പ്രാവശ്യം പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. മിസ്റ്ററി, നമ്മളീ പണ്ട് എനിക്കൊന്ന് ചെറുപ്പത്തിലേക്ക് ഈ ചില ബുക്ക്സ് വായിക്കുമായിരുന്നു, ഈ ചില മിസ്റ്റീരിയസ് ബുക്ക്സ്. ചില എനിക്കൊന്ന് നമ്മുടെ ടീനേജ് പിള്ളേർക്ക് അറിയായിരിക്കും, പല ബുക്ക്സ് ഭയങ്കര മിസ്റ്ററികളാണ് അതിൽ എഴുതിയിരിക്കുന്നത്. മിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു ഒളിഞ്ഞിരിക്കുക, അപ്പം മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട്. അതാണ് മിസ്റ്ററിയുടെ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു മിസ്റ്ററിയെക്കുറിച്ച് പൗലോസ് പറയുക ഈ കൊലോസ് ലേഖനത്തിൽ. മിസ്റ്ററി എന്ന് പറയുന്ന വാക്ക് ഒത്തിരി പ്രാവശ്യത്തിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന ഒന്നാം അധ്യായത്തിൽ അതിൻ്റെ 26
അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും.
മർമ്മം മലയാളത്തിൽ മർമ്മം എന്നാണ്, മർമ്മം എന്ന് എഴുതിയിരിക്കുന്നത്. മർമ്മമെങ്കിലും ഇപ്പോൾ
അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു.
ഓക്കെ, ഇനി അതിൻ്റെ അടുത്തത് രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം. വീണ്ടും നമ്മൾ ആ സെയിം വാക്യത്തിൽ അവിടെ കാണുകയാണ്, അവർ ക്രിസ്തു എന്ന ദൈവ മർമ്മം. മിസ്റ്ററി മർമ്മം എന്നൊക്കെ നമ്മൾ ഈ മർമ്മം എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ അത്ര ഒരു ക്ലിയർ അല്ല, പക്ഷേ ഇംഗ്ലീഷിൽ മിസ്റ്ററി എന്ന് എഴുതിയിരിക്കുന്നത്. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കുക, സംതിങ് മറഞ്ഞിരിക്കുക, അത് റിവീൽഡ് ആവണം. അപ്പോൾ മിസ്റ്ററി ഇവിടെ മിസ്റ്ററി ഏതാ ചോദിച്ചാൽ ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ മർമ്മം, ക്രിസ്തു എന്ന ദൈവമർമ്മം, ക്രിസ്തു എന്ന മിസ്റ്ററി. ഓക്കെ, പിന്നെ അതിൻ്റെ ഒരു വാക്യം കൂടി, അതിൻ്റെ നാലാം അധ്യായം, കൊലോസിലെ നാലാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം.
എനിക്ക് ബന്ധനകാരണമായ ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം.
ക്രിസ്തുവിൻ്റെ മർമ്മം, മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ്. ഞാൻ ചിന്തിക്കുവാണ് പൗലോസ് ഒരു കാര്യമാണ് കൊലോസിയർ മനസ്സിലാക്കണമെന്ന് അറിഞ്ഞത്, ദാറ്റ് ഈസ് ദിസ് മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ്. ഈ ക്രിസ്തു എന്ന മിസ്റ്ററി. പഴയ നിയമത്തിൽ ആൾക്കാർ, യഹൂദന്മാർ അവർക്ക് ദൈവം ആരാണെന്ന് ഒക്കെ കുറച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നു. പ്രവാചകന്മാരൊക്കെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട്, അവരിതെല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ മോശ പറഞ്ഞിട്ടുണ്ട് ദൈവം ഏകൻ തന്നെ, അവനെ അവനെ ദോസു ദ ലോഡ് ദർ ഇസ് വാക്യുവല്ലേ എന്നാണ്, ദ ലോഡ് അവർ ഗോഡ് ഈസ് വൺ ആൻഡ് ദോസ് ഹു ലവ് ഹിം, യു ഷുഡ് ലവ് യുവർ ലോഡ് യുവർ ഗോഡ്, ലവ് ദ ലോഡ് യുവർ ഗോഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട് വിത്ത് ഓൾ യുവർ മൈൻഡ്. വി നോ ദാറ്റ് വേഴ്സ്, ആ വാക്യം അറിയാം നമുക്ക്. അപ്പം പഴയ നിയമത്തിൽ അവർക്കറിയാം ദൈവം ഒരുവനാ, ദൈവം ഒരാളേ ഉള്ളൂ, ഒരാളേ ഉള്ളൂ എന്നൊക്കെ അവർക്കറിയാം. പക്ഷേ ക്രിസ്തു എന്ന് പറഞ്ഞൊരു ആ വ്യക്തിയെ അവർക്ക്, ആ സെക്കൻഡ് പേഴ്സൺ, അങ്ങനെ ഒരു ഒന്നിലധികം വ്യക്തികളുണ്ടെന്ന് തന്നെ ഇവർക്ക് ദേ കാൻ തിങ്ക്. അതുകൊണ്ടാണ് യേശു വന്നപ്പോൾ യേശു തന്നെ താൻ ദൈവം എന്ന് പല രീതിയിൽ അവർക്ക് പ്രകടിപ്പിച്ചപ്പോഴും അവർക്കത് മനസ്സിലായില്ല. ഹൂ ഈസ് ദിസ് മാൻ, ഇതൊരു മനുഷ്യനല്ലേ, ദൈവമോടെ ദൈവ സ്വർഗത്തിലിരിക്കുന്നു, ഇതൊരു മനുഷ്യനല്ലേ എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നത്. കാരണം ഇതൊരു മിസ്റ്ററി ആയിരുന്നു പഴയ നിയമത്തിൽ, ആർക്കും മനസ്സിലായില്ല. പഴയ നിയമത്തിൽ അവർ പലരും ഈ എനിക്കൊന്ന് സ്വർഗദൂതനൊക്കെയാണ് എനിക്കൊന്ന് യേശുവിനെ പല സ്ഥലത്ത് യേശു പ്രത്യക്ഷമായ സ്ഥലത്തും എഴുതിയിരിക്കുന്നത് ദൂതൻ എന്നുള്ള രീതിയിലൊക്കെ ചില സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. ഇവർക്ക് മനസ്സിലായില്ല, ഇവർക്ക് അത്ര ക്ലിയർ അല്ലായിരുന്നു ദാറ്റ് ദർ ഈസ് മോർ ദാൻ വൺ പേഴ്സൺ ഇൻ ദിസ് ഗോഡ് ഹെഡ്, ഇന്ന് ദൈവത്തിൽ ഒന്നിലധികം വ്യക്തികളുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായില്ലായിരുന്നു. ഇറ്റ് വാസ് എ മിസ്റ്ററി. അത് പെട്ടെന്ന് ക്രിസ്തുവിലൂടെ ദൈവം പുതിയ നിയമത്തിൽ സഭയ്ക്ക് അതങ്ങ് വെളിപ്പെടുത്തി തന്നേക്കുക. യേശു എന്ന വ്യക്തി, ദിസ് മാൻ ജീസസ്, ദിസ് ഹു ഈസ് ഗോഡ്, ഹു ഈസ് ഹിംസെൽഫ് ഗോഡ്. ഇപ്പം ഈ ഒരു മർമ്മം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒന്ന് ദൈവത്തിൽ ക്രിസ്തു എന്ന വ്യക്തി ദൈവമാണെന്നുള്ളൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ക്രിസ്തുവിലൂടെയുള്ള ഈ രക്ഷ മറഞ്ഞിരിക്കുകയായിരുന്നു. നമ്മൾ യോഹന്നാൻ സ്നാപകൻ്റെ കാര്യത്തിൽ വായിക്കുന്നുണ്ട്, യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ ചിന്തിക്കുന്ന, ഓക്കെ ഒരാൾ വരും ഇസ്രായേലിനെ വിടുവിക്കാൻ, ഒരാൾ വരുന്നുണ്ട്, അപ്പോൾ ഇസ്രായേലിനെ റോമ ഇതിൽ നിന്നൊക്കെ വിടുവിക്കും എന്നാണ് ഇവർ ചിന്തിച്ചിരുന്നത്. പക്ഷേ സംഭവം ഇവർക്ക് പിടിയിട്ടില്ല. യേശു വന്നപ്പോഴത്തേക്കും വളരെ വളരെ താഴ്മയോടെ എളിമയോടെ സ്നേഹിക്കുന്നു, അവസാനം ക്രൂശിക്കപ്പെടാൻ ലഭിച്ചു കൊടുക്കും. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും യോഹന്നാന് മനസ്സിലായില്ല സംഭവം, യോഹന്നാൻ ഇച്ചിരി കൺഫ്യൂഷൻ അടിച്ചു പോയി. ഞാൻ ചിന്തിക്കുന്നത് ഇസ്രായേൽക്കാരെല്ലാം ഇതേപോലെ വെയിറ്റ് ചെയ്യായിരുന്നു, പക്ഷെ അവർക്ക് മനസ്സിലായില്ലായിരുന്നു എന്തായിരുന്നു ഈ സാൽവേഷൻ എന്ന്, എന്തായിരുന്നു ഈ രക്ഷ എന്ന്. പക്ഷേ ക്രിസ്തുവിലൂടെ അത് ദൈവാത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തി കിട്ടി. ചിലർ അന്നും രക്ഷിക്കപ്പെട്ട അന്നത്തെ യഹൂദന്മാർക്ക് ഇത് വെളിപ്പെടുത്തി കിട്ടി, ഈ രക്ഷ എന്താണെന്ന്. ഇതൊരു മിസ്റ്ററി ആയിരുന്നു, ഇതൊരു ഒളിഞ്ഞു കിടന്ന സംഭവമായിരുന്നു, പക്ഷേ ഇത് ആ സമയത്ത് വെളിപ്പെടുത്തി കിട്ടി. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഈ ഒരു മിസ്റ്ററി ക്രിസ്തുവാണ്, ക്രൈസ്റ്റ്. ആ ക്രൈസ്റ്റ് എന്നുള്ളൊരു മിസ്റ്ററി ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ട്രെങ്ത്, ഞാൻ നോളജ് ഈസ് പവർ, ഈ പരിജ്ഞാനം, ഈ മിസ്റ്ററിയെക്കുറിച്ചുള്ള, ഈ ക്രിസ്തുവിനെക്കുറിച്ചുള്ളൊരു പരിജ്ഞാനമാണ് നമ്മളെ സമ്പന്നരാക്കുന്നത്, നമുക്ക് ശക്തി ഉണ്ടാക്കുന്നത്. ഞാൻ ഒരു വാക്യം കൂടി കാണിക്കാൻ ഉദ്ദേശിക്കുന്നു. ഫിലിപ്പി ലേഖനത്തിൽ അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം.
അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു.
ഇവിടെ പറയുകയാണ്, മോർ ദാൻ ദാറ്റ് ഐ കൗണ്ട് ഓൾ തിങ്സ് ടു ബി ലോസ് ഇൻ വ്യൂ ഓഫ് ദ സർപാസിംഗ് വാല്യൂ ഓഫ് നോയിങ് ക്രൈസ്റ്റ്. കർത്താവിനെ, യേശുവിനെ അറിയുന്നതിൻ്റെ ആ സർപാസിംഗ് വാല്യൂ, അതായത് ആ പരിജ്ഞാനത്തിൻ്റെ ആ വലിയ വാല്യൂ, വലിയ മൂല്യം, അത് നിമിത്തം ഞാൻ സകലവും ചപ്പെന്ന് വേണം. അപ്പോൾ അതായത് ക്രിസ്തുവിനെ നാം അറിയുന്നതിലൂടെയാണ് സകലവും, നമ്മുടെ ജീവിതത്തിൽ സകലവും മാറുന്നത്. ഞാൻ ചിന്തിക്കുന്നത് ക്രിസ്തുവിനെ, നമ്മുടെ സൗരന്മാരാരോ പണ്ട് പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതായത് നാം എത്രത്തോളം ക്രിസ്തുവിനെ അറിയുന്നു അത്രത്തോളം നാം ക്രിസ്തുവിൽ വളർന്നിരിക്കുന്നു എന്ന്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ക്രിസ്തുവിനെ അറിയുന്നത് നമ്മുടെ സെൻറ്റർ, നമ്മുടെ ഹൃദയത്തിൻ്റെ പാഷനായിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് വീണ്ടും കൊലോസ് ലേഖനത്തിൽ ഒത്തിരി കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി പറയാൻ ഇതില്ല. അതായത് 1-ാം അധ്യായത്തിൽ തന്നെ, കൊലോസ് ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 15-ാം മുതൽ ക്രിസ്തുവിനെ വർണ്ണിക്കുക. അത് ഒരു ഭയങ്കര ഭംഗിയുള്ളൊരു ഒരു ഭാഗമാണ്. 1:15-22 ക്രിസ്തു ആരാണ്, അതിൽ ക്രിസ്തു ഒരു വാക്യം മാത്രം വേണേൽ അതിൽ വായിക്കാം. ജസ്റ്റ് അതിൻ്റെ 18-ാമത്തെ, ക്രിസ്തു ആരാണ്, ക്രിസ്തുവിന്റെ മഹത്വം എന്താണെന്ന് പൗലോസ് വർണ്ണിക്കുകയാണ്.
അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയാകുന്നു, സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന്, അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു.
ഇതിനു മുമ്പുള്ള വാക്യങ്ങള് പൗലോസ് സൃഷ്ടിയില് ക്രിസ്തു മുമ്പനാണ്, ഹീസ് ഫസ്റ്റ്, ഹീ ഈസ് ഫസ്റ്റ് എന്ന് പറയാ. എന്നിട്ട് ഈ 18-ാമത്തെ വാക്യത്തിൽ വരുമ്പോഴത്തേക്കും ചർച്ചിലും അവൻ ഫസ്റ്റാണ്, സഭയിലും. സഭയിൽ എനിക്കൊന്ന് എനിക്കൊന്ന് ഏതൊരു പ്രസംഗിക്കുന്ന ഒരാൾ പറഞ്ഞതാണ്, അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ വേർഷിപ്പ് ചെയ്യുക, സഭയായിട്ട് വർഷിപ്പ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന്, ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് നിൽക്കുന്ന, ലീഡ് ചെയ്യുന്ന ജീസസാണ്. കാരണം ജീസസാണ് ഇതിൻ്റെ ഹെഡ്, യേശുവാണ് ഇതിനെ നയിക്കുന്നത്, യേശുവാണ് ഇതിൻ്റെ ഹെഡ്, ക്രൈസ്റ്റാണ് ഹെഡ്. ഇവിടെ പറയാണ് സകലത്തിലും താൻ മുമ്പരാകേണ്ടത്. ഇംഗ്ലീഷിൽ പറയാണ് ഹി ഹിംസെൽഫ് വിൽ കം ടു ഹാവ് ഫസ്റ്റ് പ്ലേസ് ഇൻ എവറിഥിങ്. യേശുവിന് സകലത്തിലും ഫസ്റ്റ് പ്ലേസാണ്. നമ്മൾ ഈ പിള്ളേർ പറയും ഐ ഗോട്ട് ഫസ്റ്റ് പ്ലേസ് ഇൻ ക്ലാസ്, എക്സാം കഴിയുമ്പോഴത്തേക്കും പറയും ഐ ഗോട്ട് ഫസ്റ്റ് പ്ലേസ് ഇൻ ദ എക്സാം എന്ന് പറയും. പക്ഷേ ദൈവം വെച്ചിരിക്കുന്ന എല്ലാ കാര്യത്തിലും, സൃഷ്ടിയിൽ അതുമാത്രമല്ല സഭയിൽ എല്ലാത്തിലും, ക്രൈസ്റ്റ് ഹാസ് ഫസ്റ്റ് പ്ലേസ്, ഫസ്റ്റ് റാങ്ക്, അവൻ എല്ലാത്തിലും മുമ്പനാണ്. അപ്പോൾ ക്രിസ്തുവിനെ ഇങ്ങനെ വർണ്ണിക്കുക പൗലോസ് ഇതിൽ. ഇനി ഒത്തിരി വാക്യങ്ങളുണ്ട് ഇതിനെ, 2:9 ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്, അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപം വസിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നത് പൗലോസിൻ്റെ ഒരു ബേർഡൻ ഇതായിരുന്നു, ആൾക്കാർ ജനങ്ങൾ ക്രിസ്തുവിനെ അറിയണം. ഇനി കർത്താവിനെ എത്രത്തോളം നാം അറിയുന്നു അത്രത്തോളമാണ് നമ്മുടെ സ്ട്രെങ്ത്, അത്രത്തോളമാണ് സമ്പത്ത്. ഇനി ഈ കൊലോസ്ലേഖനത്തിലെ ഒരു, ശരിക്കും നമുക്ക് പഠിച്ച മനസ്സിലാവും, കൊലോസ്ലേഖനത്തിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം ദുരുപദേശത്തെ ചെറുക്കുക എന്നുള്ളതാണ്. ഇനി ദുരുപദേശിച്ച് ചെറുക്കാനായിട്ട് എന്താ വേണ്ടത്? അതിനും ഇതാ വേണ്ടത്, ക്രിസ്തു ആരാണെന്നുള്ളൊരു പരിജ്ഞാനം വേണം. കാരണം ഇതിൽ താഴെ പറയാണ് നമ്മൾ അതിന് പറയുന്നുണ്ട്, അതിൻ്റെ 2-ാം അധ്യായത്തിൽ 2:3 നമ്മൾ വായിച്ചു. അതിൽ പറയാണ്, ഇംഗ്ലീഷിൽ വായിക്കാം, അതിൽ റിസൾട്ടിങ് ഇൻ എ ട്രൂ നോളജ് ഓഫ് ഗോഡ്സ് മിസ്റ്ററി ദാറ്റ് ഇസ് ക്രൈസ്റ്റ്. അടുത്ത വാക്യം പറയാണ്, 4-ാമത്തെ വാക്യം, വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിക്കാൻ ഞാൻ ഇത് പറയുന്നു. ഐ സേ ദിസ് so that no one will delude you with persuasive argument. അതായത് നിങ്ങൾ ആരെങ്കിലും ചതിക്കപ്പെടുകയാണെങ്കിൽ അത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ നാം എത്രത്തോളം അറിയുന്നു അത്രത്തോളമാണ് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൻ്റെ വളർച്ച, അത്രത്തോളമാണ് നമ്മുടെ ശക്തി, നമ്മുടെ ധനം, ആത്മീയ സമ്പത്ത് അതാണ്. അതുമാത്രമല്ല ദുരുപദേശത്ത് ചെറുക്കാനും ഒക്കെ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനമാണ് നോക്കേണ്ടത്. നമുക്കതുകൊണ്ട് ആഗ്രഹിക്കേണ്ട ഒരു കാര്യം ഞാൻ ചിന്തിക്കുന്നത്, ഞാനിതൊക്കെ വായിച്ചിട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ കർത്താവ് വന്ന്, കർത്താവ് ഞാൻ എൻ്റെ ഒരു പ്രാർത്ഥന ഓട്ടോമാറ്റിക്കായിട്ട് വന്ന്, കർത്താവ് എനിക്ക് അങ്ങേ അറിയണം, ബിക്കോസ് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ, പക്ഷേ കർത്താവ് അങ്ങേ അറിയണം, കർത്താവ് അങ്ങ് ആരാണെന്ന്. കാരണം കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ബൈബിൾ ട്രെയിനിങ്ങിൻ്റെ അവസാന ദിവസങ്ങളിൽ ഒരു ബ്രദർ വന്നു, ബ്രദർ ഇങ്ങനെ ക്രൈസ്റ്റിനെ കുറിച്ചൊക്കെ പ്രീച്ച് ചെയ്തു. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു, കർത്താവ് യേശുവിനെ കുറിച്ച് എത്രത്തോളം കുറച്ചാണ് എനിക്ക് അറിയാവുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലായി. അപ്പം കർത്താവിനെ എത്രത്തോളം അറിയുന്നു അതായിരിക്കണം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. കർത്താവ് ഐ വോണ്ട് ടു നോ യു. സോ ലെറ്റ് എസ്, നമുക്ക് കണ്ണുകളെ അടയ്ക്കാം കർത്താവിൻ്റെ മുമ്പിൽ, ഒന്ന് നമുക്ക് കർത്താവിനോട് ഒന്ന് പറയാം, ദറ്റ് വി വോണ്ട് ടു നോ ഹിം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥനായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ